പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ് പ്രിയരെ, വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം തന്ന വലിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യ പ്രഘോഷണമാണ് മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ പ്രോഗ്രാമിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മളെ അറിയിക്കുന്നത്. അക്കി വാക്യം വായിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം.
രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും.
മത്തായി 24:14 വാക്യമാണ് നമ്മൾ വായിച്ചത്. രാജ്യത്വത്തിന്റെ സുവിശേഷം, ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം ലോകത്തെല്ലാവരും സാക്ഷ്യമായി അറിയിക്കും, അതോടുകൂടി അവസാനം വരുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് അറിയിക്കുന്നത്. യുഗം അവസാനിക്കുകയാണ്. തുടർന്ന് യേശു ക്രിസ്തു 1000 വർഷം ജെറുസലേം തലസ്ഥാനമാക്കി ഈ ഭൂമിയെ വാഴും. അതേ തുടർന്ന് പിതാവായി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ എന്ന വെളിപ്പാട് 21:3 നിവൃത്തിയാ. തുടർന്ന് അനിത്യമായ ആ പീരീഡിലേക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത്. രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനിലൂടെ ഭൂമിയെ വാഴുന്ന ആ ഒരു അവസ്ഥയാണ് ദൈവം മനുഷ്യനെ അറിയിക്കുന്നത്. മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് ദേവാലയമായിട്ടാണ്. ആ ദേവാലയത്തിൽ ദൈവം വസിച്ച ഈ മനുഷ്യനിലൂടെ ഭൂമിയെ വാഴും. എന്നാൽ ഇന്ന് മനുഷ്യനെ മരണം വാണുകൊണ്ടിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കുന്നില്ല. മനുഷ്യന്റെ ഉള്ളിലെ ദേവാലയം എല്ലാം മാറിപ്പോയി. ഇന്ന് വീണ്ടും ആ ദേവാലയത്തിന്റെ റീകൺസ്ട്രക്ഷൻ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ വചനത്തിലൂടെയാണ് അത് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, മുമ്പിലത്തെ എപ്പിസോഡുകൾ കേട്ട് കടന്നു വരാൻ ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ സന്ദേശം നാം മനസ്സിലാക്കിയത് 3 സിസ്റ്റംസിനെ കുറിച്ചാണ്. ദൈവം വെച്ച 3 സിസ്റ്റങ്ങൾ, ഉൽപ്പത്തിയിൽ ഗോഡ് സിസ്റ്റം, തുടർന്ന് അതിൽ നിന്ന് മനുഷ്യൻ വീണുപോയപ്പോൾ അനുസരണക്കേട് കാണിച്ച് വീണുപോയപ്പോൾ ഇതാ ഓൾഡ് സിസ്റ്റം. എന്നാൽ അതിൽ നിന്ന് വീണ്ടും മനുഷ്യനെ ഉദ്ധരിച്ച് പിതാ ഈ ദൈവം ആ പഴയ ആ ഗോഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ പിശാചു ഓൾറെഡി അതിനെ കൗണ്ടർ ചെയ്യുവാൻ തക്കണം, അതിനെ എതിർക്കാൻ തക്കണം, അതിനെ മറയ്ക്കുവാൻ തക്കണം ഒരു വേൾഡ് സിസ്റ്റം രൂപപ്പെടുത്തി. ഇന്ന് നമ്മൾ വേൾഡ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ കടന്നു പോരുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് ഓർക്കുന്നുണ്ടോ? അത് ഓർത്തുകൊള്ളണം. നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഇതൊക്കെ പറയുന്നൊരു ഉദ്ദേശം നമ്മളെ എംപവർ ചെയ്യുകയാണ്. എംപവർ ചെയ്യുക എന്ന് പറയുന്നത് ഇതാ നമ്മളെ 5-ാം നില കെട്ടിപ്പിക്കുകയാണ്. 5-ാം നില ഓർക്കുന്നുണ്ടോ? മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയിട്ട് ഇതാ അവനെ അനുഗ്രഹിച്ചത്, 5 നിലയുടെ അനുഗ്രഹം അവനെ അനുഗ്രഹിച്ചു. 1:21-28 നീ സന്താനപുഷ്ടിയുള്ളവനായി 1-ാം നില, പെരുകി 2-ാം നില, ഭൂമി നിറഞ്ഞ് 3-ാം നില, അതിനെ അടക്കി 4-ാം നില വാഴുക. അപ്പോൾ വാഴണമെങ്കിൽ 5-ാം നിലയിൽ എത്തണം. മനസ്സിലായോ? ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് റിപ്ലനിഷ് ആൻഡ് സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ. 5-ാം നിലയിലെത്തണം. എന്നാൽ മനുഷ്യൻ വീണുപോയ മനുഷ്യൻ അത് കഴിഞ്ഞില്ല. അവന് 3 നില വരെ കെട്ടുവാനേ ഇന്ന് ആരത്തിലുള്ള മനുഷ്യർക്ക് കഴിയുന്നുള്ളൂ. അവൻ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറയുവാൻ കഴിയും. ഇതാ വിവാഹത്തിലൂടെ ഇതാ നിറഞ്ഞ് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഈ ഭൂമി നിറയാൻ. എന്നാൽ സബ്ഡ്യൂ അവന് കഴിയുന്നില്ല. കാരണം സബ്ഡ്യൂ എന്ന് വെച്ചാൽ കീഴടക്കുക. ഇന്ന് മരണം അവനെ കീഴടക്കിക്കൊണ്ടിരിക്കുക. അവൻ തോറ്റുപോയി. എന്നാൽ ഈ തോറ്റുപോയ മനുഷ്യന് സബ്ഡ്യൂ കഴിഞ്ഞ് ജയിക്കുക, ജയിച്ച് അവൻ വാഴുന്ന അവസ്ഥയിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് ഇതാ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അത് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്, അതിനെ റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ 3 നില മാത്രം കെട്ടുന്ന മനുഷ്യൻ അവൻ പാപത്തിൽ ജീവിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവന് ന്യായപ്രമാണം കൊടുത്തത്. എന്നാൽ യേശു ക്രിസ്തു വന്ന് അതിൻ്റെ 4-ാം നില കിട്ടുകയാണ്. ആ 4-ാം നില പഴയതുപോലെയല്ല. ഇനിയിപ്പോൾ 5 നില കിട്ടിയാൽ പോരാ, 7 നില കിട്ടിയാലേ ഈ സബ്ഡ്യൂ കഴിഞ്ഞ് ഭരണത്തിലേക്ക് മനുഷ്യൻ എത്തുകയുള്ളൂ എന്നൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചു. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നത്. അത് മറന്നു പോകരുത്. നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇതാ യേശുക്രിസ്തു ഒന്ന് സൗജന്യമായി കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് സൗജന്യമായി ഇതാ നമുക്ക് രക്ഷ നൽകി. അത് നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് നമുക്ക് കിട്ടി. അങ്ങനെ 3-ാം നിലയുടെ മുകളിൽ 4-ാം നില കെട്ടുവാൻ കർത്താവ് സഹായിച്ചു. പക്ഷേ ഇനി അടുത്തത് സബ്ഡ്യൂ ആണ്, കീഴടക്കുകയാണ്. അതിനുള്ള പവർ ഇന്ന് ഈ മനുഷ്യർക്കില്ല. എന്നാൽ സുവിശേഷം ആ ശക്തി തരും. ഇതുകൊണ്ടാണ് റോമ 1 പറയുന്നത് സുവിശേഷം ദൈവശക്തിയാണ്, രക്ഷയ്ക്കായുള്ള ദൈവശക്തി. അത് യഹൂദനും യവനനും രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. അപ്പോൾ യേശു പ്രസംഗിച്ച സുവിശേഷം എന്തെന്ന് അറിയാതെ എങ്ങനെയാണ് ഈ ശക്തി വരുന്നത്? ആ യേശു പ്രസംഗിച്ച സുവിശേഷം, ആ ദൈവരാജ്യ സുവിശേഷം നമുക്ക് ശക്തി തരും. യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചപ്പോൾ സൗജന്യമായി നമ്മൾ ഇതാ രക്ഷപ്പെട്ടു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നാം രക്ഷപ്പെടുകയുണ്ടായി. അതാണ് 4-ാം നില, രക്ഷയുടെ സാൽവേഷൻ. ഇനി 5-ാം നിലയിൽ നമ്മളെ എംപവർ ചെയ്യുകയാണ്. ആ അഞ്ചാം നിലയാണ് ഇപ്പൊ ഇതിലൂടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ എംപവർ ചെയ്തിട്ട് വേണം ഇനി സബ്ഡ്യൂയിലേക്ക് കടക്കാൻ. സബ്ഡ്യൂ കഴിഞ്ഞാൽ വാഴ്ചയിലേക്ക് എത്തുക. സബ്ഡ്യൂ ആണ് ജയിക്കുന്നത്. സബ്ഡ്യൂ എന്ന് വെച്ചാൽ കീഴടക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ജയിക്കുന്നവൻ ഇത് അവകാശം ആക്കും. അപ്പൊ നമ്മൾ അഞ്ചാം നില കെട്ടിക്കൊണ്ടിരിക്കാമെന്ന് ഓർമ്മ വേണം. എന്നിട്ട് ഇവിടെ നമ്മൾ തിരിച്ചു പോകും. അതുകൊണ്ട് ആരും അത് മറക്കരുത്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ നാം പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ദാ നമ്മൾ മൂന്ന് പാലങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. മൂന്ന് പാലങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലം. അതിനായി എൻ്റെ ഹൃദയത്തിൽ ദൈവം ആ ഡിവൈൻ നോളജിലൂടെ ഇമ്പാർട്ട് ചെയ്തു. ഞാനത് പഠിച്ചപ്പോൾ എക്സാക്ട്ലി ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി. എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് പോകുന്ന ആ കാലം, ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അതിന് കടന്നു പോകുമ്പോൾ ആ എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് പോകാൻ മൂന്ന് നേരത്തെ ഇതാ അവിടെ പാലങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ചില നാളുകൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതാ അവിടെ ഒരു പാലം വന്നു. ആ പാലത്തിൻ്റെ പേരാണ് ഗോശ്രീ ബ്രിഡ്ജ്. ആ ഗോശ്രീ ബ്രിഡ്ജിലൂടെ നമുക്ക് വൈപ്പിൽ, എറണാകുളത്ത് നിന്ന് വൈപ്പിലെത്താം. അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് നാം പഠിച്ചു. ആ മൂന്ന് ഭാഗങ്ങളാണ്. ആദ്യത്തെ ഭാഗം എറണാകുളത്ത് നിന്ന് ഒറ്റ പാലമാണ്, പക്ഷെ മൂന്ന് പീസായിട്ട് ഇട്ടിരിക്കുക. അതിൻ്റെ പേര് ഒരേ ഒരു പേരാണ്. ആ ആദ്യത്തെ പീസിൻ്റെ പേര്, അത് എറണാകുളത്ത് നിന്ന് ബോൾഗാട്ടിയിലേക്കാണ് അത് ഒരു കണക്ഷൻ. രണ്ടാമത്തെ കണക്ഷൻ ബോൾഗാട്ടിയിൽ നിന്ന് വല്ലാറുപാടത്തേക്കാണ്. മൂന്നാമത്തെ കണക്ഷൻ വല്ലാറുപാടത്തു നിന്ന് വൈപ്പിനിലേക്കാണ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു പിക്കപ്പിൽ ഒരു സാധനം കയറ്റി ഇതാ വൈപ്പിനിലേക്ക് എത്തുവാൻ തക്ക വേണം. അതായത് എറണാകുളത്തിൻ്റെ അനുഗ്രഹം വൈപ്പിനിലെത്തിക്കുവാൻ ഈ മൂന്ന് പാലങ്ങളും കടന്നു പോകണം. ഇത് നമ്മൾ മനുഷ്യൻ്റെ ആത്മാവ്, ദേഹി, ദേഹം എന്ന് മനസ്സിലാക്കി പഠിച്ചു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹം മനുഷ്യനിലൂടെ ഭൂമിയിലെത്തുവാൻ മനുഷ്യൻ്റെ ആത്മാവിൽ ആദ്യം എത്തുന്നു. തുടർന്ന് ഇതാ അവൻ്റെ ദേഹിയിലേക്ക് അത് വെളിപ്പെടുത്തും കിട്ടുന്നു. തുടർന്ന് അത് ശരീരത്തിലൂടെ ഇതാ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുന്നു. ഇതാണ് നാം പഠിച്ച ആദ്യ സിസ്റ്റം. ഇതാണ് ഗോഡ് സിസ്റ്റം. അപ്പോ പ്രിയരെ, ആ ഗോഡ് സിസ്റ്റം ഈ പാലവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്കത് ഒന്ന് കാണാം. അതാ അത് മനസ്സിലാക്കി നമ്മൾ തേർഡ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ്, മൂന്നാമത്തെ സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. ഇതാ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം, അല്ലെങ്കിൽ എറണാകുളത്തിന്റെ അനുഗ്രഹം. ഇതാ ഈ മനുഷ്യന്റെ ആത്മാവിൽ ആദ്യം ലഭിക്കുന്നു. ഇത് ആദ്യത്തെ പാലം നിങ്ങൾ കാണുന്നു, മനുഷ്യന്റെ ആത്മാവാണ്. ദ സൺ ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നു. ഇതാ സൺ ഓഫ് ഗോഡ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ആത്മാവിൽ അത് കിട്ടുന്നു. തുടർന്ന് ആത്മാവിൽ അത് കിട്ടിയാൽ ആത്മാവിൽ നിന്ന്, അതാ കൊറിയർ സർവീസ്, ഹോളി സ്പിരിറ്റ് കൊറിയർ സർവീസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതാണ് ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് റവലേഷൻ. മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അത് ഡിവൈൻലി ഇമ്പാർട്ട് ചെയ്യുന്നു. ഇതാണ് ആദത്തിന്റെയൊക്കെ ജീവിതത്തിൽ നടന്നത്, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൊക്കെ നടന്നത്. ഇതാണ് ആ ഡിവൈൻലി അകത്തുനിന്ന് ദൈവം അകത്ത് വസിച്ച് ഇതാ പുറത്തേക്ക് ഇത് സൺ ഓഫ് ഗോഡ് ആണ്. സൺ ഓഫ് ഗോഡിനോടാണ് ദൈവം വസിക്കുന്നത്. അവിടെയാണ് ദൈവം വസിക്കുന്നത്, അവിടെ നിന്നാണ് ദൈവം സംസാരിക്കുന്നത്. തുടർന്ന് ഇതാ മനുഷ്യന്റെ സോളിന് അത് കിട്ടുന്നു. മനുഷ്യന്റെ സോളിന്, ഹൃദയത്തിന് അത് കിട്ടിയാൽ ഹൃദയം നിറഞ്ഞു കവിയുന്നത് ഇതാ ശരീരം ഉപയോഗിച്ച്. ശരീരം മറ്റൊരു ബ്രിഡ്ജാണ്, അതിലൂടെയാണ് ഭൂമിയിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അതില്ലായെങ്കിൽ മനുഷ്യന് ഒന്നും ഭൂമിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. ആ ശരീരം ഉപയോഗിച്ച് ഭൂമിയോട് സംസാരിക്കുന്നു. ഇതാണ് ഗോഡ് സിസ്റ്റം. എന്നാൽ ഇത് തകർന്നപ്പോഴാണ്, പാപം ചെയ്ത് ഈ അവസ്ഥ തകർന്നപ്പോഴാണ് ഇതാ ദൈവം മറ്റൊരു സിസ്റ്റത്തെ ഈ മനുഷ്യനിലേക്ക് കൊണ്ടുവരുന്നത്. അത് ദൈവിഷ്ടം സ്വർഗത്തിൽ നിന്ന് കാര്യങ്ങൾ ഭൂമിയിൽ ഇറക്കാൻ വേണ്ടിയല്ല, പകരം ഈ മനുഷ്യൻ പാപിയായി തീരാതിരിക്കാൻ വേണ്ടിയാണ്. ഈ മനുഷ്യൻ അധികം പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. ഓൾറെഡി അവൻ പാപിയാണ്, അവൻ അധികം പാപങ്ങൾ എല്ലാം അവൻ്റെ ഹൃദയത്തിൽ നിറച്ചു. ഇതാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യന്റെ ഹൃദയം അശുദ്ധമാണ്, അവിടെ നിന്നാണ് സകല തിന്മയും വരുന്നത്. അപ്പോ അങ്ങനെ വീണ മനുഷ്യനെയാണ് നിങ്ങൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാണുന്നത്. ഇതാ ഈ മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുക. ടു കീപ് മാൻ ഫ്രം സിന്നിങ് ഗോഡ് ഗേവ് ഹിം ലോസ്, അവന് നിയമങ്ങൾ കൊടുത്തു. അതാണ് നിങ്ങൾ ഈ കാണുന്ന ന്യായ പ്രമാണത്തിന്റെ പടം. ഇവിടെ കണ്ടോ, ഇതാ ന്യായ പ്രമാണത്തിന്റെ പടം. അതായത് ഇവന്റെ പിശാചിന്റെ അടിമത്തത്തിൽ ഇവൻ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ ഇതാ ഒരു ദൂതന്റെ, ഒരു ബ്ലാക്ക് ഏഞ്ചലിന്റെ പടം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹെവൻലി കമ്മ്യൂണിക്കേഷൻ മുടങ്ങി. ഇതുണ്ട് ത്രൂ ദിസ് ഗോഡ് ഫുൾഫിൽസ് Matthew 6:10. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറുകയാണ് Matthew 6:10 വരുന്നത്. എന്നാൽ ഇതിലൂടെ നടന്നിരുന്നതായിരുന്നു ഈ, എന്നാൽ ഇപ്പോഴത് മുടങ്ങി. കാരണം ഇതാ ഒന്നാമത്തെ സിസ്റ്റം മരണത്തിലേക്ക് വിട്ടുപോയി. അതായത് ഇതാ ആ പാലം തകർന്നുണ്ട്, ഒന്നാമത്തെ പാലം. അതായത് മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് സെപ്പറേറ്റ് ആയി. മരണം എന്ന് പറയുന്ന ഒരു സെപ്പറേഷനാണ്. അതിലൂടെ ഒന്നാമത്തെ പാലം തകർന്നതോടുകൂടെ എറണാകുളത്തു നിന്ന് ഇതാ ബോൾഗാട്ടിയിലേക്കുള്ള ഒന്നാമത്തെ പാലം തകർന്നു കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്തിന്റെ അനുഗ്രഹം വൈപ്പിനിലെത്തിക്കുവാൻ കഴിയുകയില്ല. ഇതേപോലെ ഇതാ മരണം മനുഷ്യന്റെ ആത്മാവിൽ ആരംഭിച്ചു, അവന്റെ ദേഹിയിലേക്ക് ആ മരണം കടന്നു വന്നു. ദേഹി മൊത്തം കറപ്റ്റഡായി, മൊത്തം അവന്റെ ദേഹിയിലാണ് ഹൃദയമുള്ളത്. ആ ഹൃദയത്തിന്റെ ചിന്തകൾ കറപ്റ്റഡായി തുടർന്ന് അവന്റെ ശരീരം ദ്രവത്വത്തിലേക്ക് കടന്നു വന്നു. ഈ സമയത്താണ് ഈ മനുഷ്യൻ വീണ്ടും പാപത്തിന്റെ ആഴത്തിലേക്ക് പോകാതിരിക്കാൻ തക്കവണ്ണം ഇവന് ഓൾഡ് സിസ്റ്റം കൊടുത്തത്. ഓൾഡ് സിസ്റ്റമാണ് ന്യായപ്രമാണം. നിങ്ങൾക്ക് ഇവിടെ കാണാം ന്യായപ്രമാണം. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു ന്യായപ്രമാണം എന്തിനാണ്? ന്യായപ്രമാണം വാഗ്ദത്തം ലഭിച്ച സന്തതി വരുന്നത് വരെ മതി, യേശു വരുന്നത് വരെ മതി. അപ്പൊ യേശു വന്നാലോ? യേശു വന്നാൽ ഈ പാലം യേശു റീകൺസ്ട്രക്ട് ചെയ്യും. ഒടിഞ്ഞുപോയ ഈ പൊട്ടിപ്പോയ പാലം യേശു റീകൺസ്ട്രക്ട് ചെയ്യും. സൺ ഓഫ് ഗോഡ് എന്നാണ് ആ പാലത്തിന് നമ്മളിവിടെ പേരിട്ടിരിക്കുന്നത്. ആ സൺ ഓഫ് ഗോഡിനെ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത് യോഹന്നാൻ 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഒന്നാം പാലം കിട്ടുവാനുള്ള അധികാരം കൊടുത്തു. ദൈവപുത്രനാകാനുള്ള അധികാരം കൊടുത്തു. ആത്മാവെന്ന് പറയുന്നത് ദൈവപുത്രനാണ്, ദേഹി എന്ന് പറയുന്നത് മനുഷ്യപുത്രനാണ്, ശരീരം രണ്ടുപേർക്ക് കോമൺ ആണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചാണെന്ന് ഓർമ്മ വേണം. ആത്മാവ് ദൈവപുത്രനാണ്, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ്. ദൈവപുത്രന്റെയും മനുഷ്യന്റെയും മനുഷ്യപുത്രന്റെയും കോമ്പിനേഷനാണ് ഉൽപ്പത്തിയിൽ ദൈവം ഉണ്ടാക്കിയ ആദം. ആദം ഒരു സമയത്ത് ലൂക്കോസ് 6:38 പറയുന്നു ദൈവത്തിന്റെ മകൻ. അപ്പോൾ തന്നെ ഉൽപ്പത്തിയിൽ പറയുന്നു ദൈവം മനുഷ്യനെ ഉണ്ടാക്കി ഭൂമിയിൽ നിന്ന്. അപ്പോൾ മനുഷ്യനും ദൈവപുത്രനുമായ ആദം. യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, യേശു ഒരു സമയത്ത് ദൈവപുത്രനുമാണ് മനുഷ്യപുത്രനുമാണ്. ദൈവം അനുവദിക്കുക, അത് നമ്മൾ ഫ്യൂച്ചറിൽ മനസ്സിലാക്കും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ ആ ഓൾഡ് സിസ്റ്റത്തിലേക്ക് വന്നു. ഇനി ഓൾഡ് സിസ്റ്റം എപ്പോൾ വരെയാണ് നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ മനസ്സിലാക്കി, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം. പ്രവാചകന്മാരൊക്കെ എന്താ പറഞ്ഞേ? ദാ ക്രിസ്തു വരുന്നു, നിന്നെ വിടുവിക്കാൻ ക്രിസ്തു വരുന്നു. ന്യായപ്രമാണം എന്താ പറഞ്ഞേ? ക്രിസ്തു വരുന്നത് വരെയും മനുഷ്യനെ സൂക്ഷിക്കുന്ന ശിശുപാലകൻ എന്നാ ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നത്. അപ്പോ ക്രിസ്തു വരുമ്പോൾ തുടർന്ന് പിന്നെ ഈ ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ല. തുടർന്ന് യേശു ക്രിസ്തു ഈ ദൈവപുത്രനെ ആ പുതിയ സൃഷ്ടിയിൽ ഇതാ വീണ്ടും ഒരു ജനനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അത് വരുമ്പോൾ ഇനി ഇപ്പോൾ ഗോൾഡ് സിസ്റ്റം അല്ല, ഇതാ നമുക്ക് പുതിയൊരു സിസ്റ്റം വരികയാണ്. അതാണ് നമ്മളിവിടെ കണ്ടത്. കണ്ടോ, യേശു ക്രിസ്തു വന്നു, ആ പാലം ഇതാ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെ ഇതാ നമ്മൾ ഓരോരുത്തരും ഇതാ ആ പുതിയ സൃഷ്ടിയെ ഇവിടെ എത്തിപ്പെടുവാനായിട്ട് ഇടയായി. അങ്ങനെ നമ്മുടെ ആത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവും കൂടി ചേർന്ന് ഇതാ നമ്മളുടെ അകത്ത് ആ പുതിയ സൃഷ്ടികർമ്മം നടന്നു, വീണ്ടും ജനനം നടന്നു, ആ പാല റീകൺസ്ട്രക്ട് ചെയ്തു. ഇതാ വീണ്ടും ജനിച്ച ഏതൊരു വ്യക്തിയുടെയും ഇന്നത്തെ അവസ്ഥ ഇതാണ്. ഏത് ക്രിസ്തുവിനാൽ? സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തുവിനാൽ വീണ്ടും ജനിച്ചാൽ. അല്ലെങ്കിൽ ലോകത്തിൽ പ്രസംഗിച്ച് കേൾക്കുന്ന ക്രിസ്തുവിനാൽ വീണ്ടും ജനിച്ചാൽ ഈ അവസ്ഥയൊന്നും നടക്കത്തില്ല. അതൊരു കബളിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഒരു വലിയ കബളിപ്പിക്കൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞോളണം, ദാ അവൻ ചതിയനാണ് എന്ന് പറയുന്നത്. അവസാനം അവിടെ ചെല്ലുമ്പോൾ യേശുവിനെ ഞങ്ങൾ കർത്താവായി സ്വീകരിച്ചു, രോഗികളെ ചോക്കിക്കും, ഭൂതങ്ങളെ പുറത്താക്കി, സുവിശേഷം അറിയിച്ചു എന്ന് പറയുമ്പോൾ ഒറിജിനൽ യേശു നിന്ന് പറയും, ഞാൻ ഒരു കാലത്തും നിങ്ങളെ അറിയത്തില്ല. നിങ്ങളൊരറിയുന്ന യേശു ലോകത്തിലെ യേശുവാണ്, ഞാനൊരു കാലത്ത് സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവാണ്, ഞാനൊരു കാലത്ത് നിങ്ങളെ അറിയുന്നില്ല. ആ ഒരു അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കി ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. മതക്കാരാകാതെ സ്വർഗീയ ഭവനക്കാരായി നിലകൊള്ളുക. അതിനെന്ത് വേണം? ഒറിജിനൽ യേശു ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. ആ ഒരു ചേഞ്ച് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് അവനവൻ തന്നെ ചെക്ക് ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ കാണുന്ന ഇതാ വേൾഡ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് എന്തിനെതിരാണ് വേൾഡ് സിസ്റ്റം? ഇതാ കർത്താവ് യേശു ക്രിസ്തു വന്ന് പ്രസംഗിച്ച ദൈവരാജ്യത്തിനെ കൗണ്ടർ ചെയ്യാനാണ് പിശാജ് വേൾഡ് സിസ്റ്റം ഒരുക്കിയിട്ടിരിക്കുന്നത്. വേൾഡ് സിസ്റ്റം ഒരുക്കിയിട്ടിരിക്കുന്നു, അവൻ ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി മനുഷ്യൻ തിരിച്ചു പോകരുത് എന്നുള്ളതിന് വേണ്ടിയാണ് വേൾഡ് സിസ്റ്റം ഒരുക്കിയിരിക്കുന്നത്. വേൾഡ് സിസ്റ്റം ഗോഡ് സിസ്റ്റത്തിനെ എതിർക്കാൻ വേണ്ടിയാണ്. ഈ മനുഷ്യരെ തിരിച്ചു വിടരുത്, ഈ മനുഷ്യനെ തിരിച്ച് ഉൽപ്പത്തിയുടെ അവസ്ഥയിലേക്ക്, ആ ഡിവൈൻ റെവലേഷനാൽ വർക്ക് ചെയ്യുന്ന ആദത്തിന്റെ അവസ്ഥയിലേക്ക് ഇവനെ തിരിച്ചു വിടരുത്. യേശു ക്രിസ്തു വന്ന ഭൂമിയിൽ ഇതാ എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, എന്റെ പിതാവ് എന്നിൽ വസിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഇവനെ തിരിച്ചു വിടരുത്. പകരം ഇവനെ കൊണ്ട് ഇവളെ കൊണ്ട് സ്വയം പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ സ്വയം പ്രവർത്തിച്ച് ഇവർ നശിച്ചു പോകാനായിട്ട് ഇടയാകണം. ദൈവരാജ്യമല്ല, മനുഷ്യന്റെ സ്വന്തം രാജ്യത്തിൽ അവരെ നിർത്തണം. ഇതിനു വേണ്ടിയാണ് ലോക സിസ്റ്റം പിശാജ് ആവിഷ്കരിച്ചത്. അതിനവൻ ജയിച്ചു നിൽക്കുകയാണ്, അതിനവൻ ജയിച്ചു നിൽക്കുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവരാജ്യ സുവിശേഷം അറിയുന്നവരുടെ ജീവിതത്തിൽ ജയിക്കുവാൻ അവന് കഴിയുകയില്ല, അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ ജയിക്കുവാൻ അവന് കഴിയുകയില്ല. ഇവിടെ നാം കാണുന്ന ഈ ഒരു സിസ്റ്റത്തില് 1 Corinthians 6:17 വായിച്ചാൽ,
കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു.
ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ നമ്മൾ ഇന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, അന്ന് യേശുവുമായി പറ്റിച്ചേർന്ന് നമ്മളും യേശുവുമായി ഒരേക ആത്മാവായി, അതാണ് ഈ ദൈവപുത്രൻ. ഒന്നാമത്തെ പാലം, നമ്മളിന്ന് ക്രിസ്തുവിന്റെ ഉള്ളിലാണ്. ക്രിസ്തുവിന്റെ ഉള്ളിലാണ് നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്നത്. ഇന്ന് ക്രിസ്തുവാണ്, നമ്മളും ക്രിസ്തുവുമായി ഒരൊറ്റ ആത്മാവായി മാറി, ഒറ്റ ആത്മാവായി മാറി. അകത്ത് നമ്മൾ എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ ഒരൊറ്റ മനുഷ്യനാണ്, ഒറ്റ മനുഷ്യൻ. ഞാൻ ക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ എന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവ് ഒറ്റ ആത്മാവായി. എന്റെ ഭാര്യ ക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ കർത്താവിന്റെ ആത്മാവും എന്റെ ഭാര്യയുടെ ആത്മാവും ഒറ്റ ആത്മാവായി. അതിന്റെ അർത്ഥം ആത്മാവിൽ ഞാനും എന്റെ ഭാര്യയും ഒന്നാണ്. ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ ജോർജംഗൽ, ഇതാ യേശു രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ജോർജംഗലിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ ആത്മാവും ഒറ്റ ആത്മാവാണ്. അതിന്റെ അർത്ഥം എന്റെ ആത്മാവും ജോർജംഗലിന്റെ ആത്മാവും എന്റെ ഭാര്യയുടെ ആത്മാവും എല്ലാം കൂടി ഒറ്റ ആത്മാവായി. ഇങ്ങനെ ലോകത്തിൽ ആരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ആത്മാവ് ക്രിസ്തുവും കൂടി ചേർന്ന് ഒറ്റ ആത്മാവായി. ഇതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്, നമ്മൾ ക്രിസ്തുവിൽ ഒരൊറ്റ ആത്മീക ശരീരമാകുന്നു. ഒരൊറ്റ ദ ഓൺലി വൺ സ്പിരിറ്റ് ബോഡി, പല പല ബോഡികളെല്ലാം കൂടി ഒന്നായി മാറിയിരിക്കുകയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഒന്നാമത്തെ പാലം കിട്ടി. എന്നാൽ ഇതാ ഹോളി സ്പിരിറ്റ് കൊറിയർ സർവീസ് പുനരാരംഭിച്ചു, എഴുതിക്കണ്ടോ, പുനരാരംഭിച്ചിരിക്കുക. പക്ഷെ നേരത്തെ ഹോളി സ്പിരിറ്റ് സർവീസ് ഉണ്ടായില്ല, ഡിവൈൻ ഇമ്പാർട്ടേഷൻ സർവീസ് ഉണ്ടായില്ല. പിന്നെ എന്താ ഉണ്ടായിരുന്നുള്ളൂ, ഇതാ ഹോളി സ്പിരിറ്റ് ഫോളോ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. ഹോളി സ്പിരിറ്റ് മനുഷ്യനെ പിന്തുടരുകയായിരുന്നു. ഇതാ എന്തിലൂടെ, അവൻ്റെ മനസാക്ഷിയിലൂടെ. അവനൊരു പാപം ചെയ്താൽ അവൻ്റെ മനസാക്ഷി അവനെ കുത്തിക്കൊണ്ടിരിക്കും. ഒരു കൊറിയർ സർവീസാണ്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചന ഉൽപ്പത്തി 6:3 പറയുന്ന എന്റെ ആത്മാവ് സദാകാലവും നിങ്ങളിൽ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. അതൊരു മനസ്സാക്ഷിയുടെ സർവീസാണ്, അതേ ഉണ്ടായിരുന്നുള്ളൂ. ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ടാണ് പാപം ചെയ്ത ഒരുവൻ മുഖത്ത് നോക്കാതെ ഇരിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഓർമ്മയുണ്ടോ? കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, അവർക്ക് മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. കാരണം ആ മനസ്സാക്ഷിയുടെ കുത്തല. എന്നാൽ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ഇതാ പഴയ ആ സർവീസ് പുനരാരംഭിക്കുകയാണ്. എന്താണ് ഹോളി സ്പിരിറ്റ് കൊറിയർ സർവീസ് എന്ന് എഴുതിയിരിക്കുന്നത്? ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ് വീണ്ടും പുനരാരംഭിക്കുകയാണ്. പക്ഷേ ലോക സിസ്റ്റം അതിനെ തടുക്കുകയാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് യോഹന്നാൻ സുവിശേഷത്തിൽ, ലോകത്തിനോ അവനെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് ഇവിടുന്ന് ഡിവൈൻ ഇമ്പാർട്ടേഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ ലോക സിസ്റ്റം കൊണ്ട് ഇതാ ഒരു കറുത്ത മതിൽ കെട്ടിയിരിക്കുന്നത് കണ്ടോ ഇവിടെ. ഈ പരിശുദ്ധാത്മാവ് ഉതിരുന്ന ഡിവൈൻ ഇമ്പാർട്ടേഷൻ ലോക ദർശനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ലോകത്തിൽ വലിയവനാകാൻ പോകുന്ന ഒരു വ്യക്തിക്ക്, മറ്റ് വ്യക്തിയോട് ചേർന്ന് ഫാഷനിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക്, ഈ ലോകത്തിന്റെ ആ ഫാഷനുകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ലഭ്യമല്ല. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന്റെ ഫാഷൻ അനുസരിച്ച് മാറരുത്, പകരം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കണം. മനസ്സിലായോ? എന്തിനാണെന്നറിയാമോ? ഈ നമ്മളുടെ പഴയ സിസ്റ്റത്തെ നമ്മൾ റീഎസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് റെവലേഷൻ നമ്മുടെ ഉള്ളിൽ ഇതാ വീണ്ടും കൊണ്ടുവരണം. ഇതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് തരുന്ന ചിന്തകൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇന്ന് പലരും പറയുന്നു ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല ബ്രദർ, ചെക്ക് ചെയ്താട്ടെ. ഒന്നില്ലെങ്കിൽ മക്കളെ, നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ല. നിങ്ങൾ ഈ ലോകത്തിന്റെ ക്രിസ്തുവിനാലാണ് വീണ്ടും ജനിച്ച അനുഭവം വന്നത്. അതുകൊണ്ട് ഈ ഒരു ഡിവൈൻ അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തുന്നില്ല. രണ്ട്, വീണ്ടും ജനിച്ചുവെങ്കിലും നിങ്ങൾ ലോകാനുരൂപമാണ്, ലോകത്തിന് അവനെ പ്രാപിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കണം. ഈ രണ്ട് അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇത് നമ്മൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത്, ഒന്നില്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു, അല്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ലോകത്തിൻ്റെ അനുഭവത്തിൽ നാം ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവനെ പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. വായിച്ചാട്ടെ, ഇതാ യോഹന്നാൻ സുവിശേഷം 14:16.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ.
ലോകത്തിന് എന്ത് പറ്റത്തില്ല? അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളുടെ മനസ്സ് ലോകാനുരൂപമാണെങ്കിലോ? നമ്മൾ ഈ കേൾക്കുന്നതൊന്നും, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ബൈബിളൊക്കെ വായിക്കാം, അത് ഭൂമിയിലുള്ളതാ. മനോരമ വായിക്കാം, ബൈബിൾ വായിക്കാം, ഏഷ്യാനെറ്റ് കാണാം, ഒക്കെ കാണാം. പക്ഷെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് പറയണമെന്ന് നമുക്ക് കേൾക്കത്തില്ല. കാരണം നമുക്ക് ലോകാനുരൂപമാണ്, ആ ഡിവൈൻ ഇമ്പാർട്ടേഷനിലേക്ക് നമ്മൾ വരികയില്ല. ഇനി അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിന്റെ ഫാഷൻ അനുസരിച്ച് നമ്മൾ പോകരുത്. ഇതാ റോമൻസ് 12:2.
ഈ ലോകത്തിന് അനുരൂപമാകരുത്.
ദൈവമക്കളോട് പറയാണ്, ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഇതിങ്ങനെ പറഞ്ഞാൽ അതി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫാഷൻ, ഈ ലോകത്തിന്റെ ഫാഷനിൽ നിങ്ങൾ ഓടരുത്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുകയാണ്, ഞാൻ ഇതാ ASV ആണ് വായിക്കുന്നത്. ആൻഡ് ബി നോട്ട് ഫാഷൻഡ് അക്കോർഡിംഗ് ടു ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ ഫാഷൻ അനുസരിച്ച് നിങ്ങൾ പോകരുത്. ഈ ലോകത്തിന്റെ ഓരോങ്കിലും ഫാഷൻ വന്നുകൊണ്ടേ ഇരിക്കും. ആ ഫാഷൻ വേണം, എനിക്ക് ഈ ഫാഷൻ വേണം. നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, ചർച്ചിൽ പോകുമ്പോൾ ഒക്കെ ഈ ഫാഷനുള്ള ആളുകളെല്ലാം വന്നുകൊണ്ടേയിരിക്കും. പല രീതിയിലുള്ളത് ലോകത്ത് കാണും, ഇന്റർനെറ്റിൽ കാണും, അവിടെ കാണും, ഇവിടെ കാണും. ആ ഫാഷനിലേക്കൊന്നും പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സിനെ പുതുക്കി രൂപത്തിന് അന്തരം വരുത്തണം. പിശാചി നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതാ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഈ ലോകത്തിൽ എന്തൊക്കെയോ ഇട്ടിരിക്കുന്നു, അത് മുഴുവൻ നമ്മൾ വലിച്ച് നമ്മുടെ മനസ്സിൽ വെക്കരുത്. അതിനെ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞാൽ ഇതാ നമ്മൾ അകത്തുനിന്ന് ലോകം പോവുകയാണ്. ലോകത്തിന് അവനെ പ്രാപിക്കാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയുകയില്ല. എന്നാൽ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുന്നതനുസരിച്ച് ദൈവത്തിന്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞ് 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 വന്നുകൊണ്ടേയിരിക്കും. ദൈവം നമ്മുടെ ഹൃദയത്തോട് ഇടപെടാൻ തുടങ്ങും. ആ ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് റെവലേഷൻ നമ്മുടെ ഹൃദയത്തിൽ വരാൻ തുടങ്ങും. അല്ല, നമ്മൾ ഇത് ചെയ്യുന്നില്ലെങ്കിലോ ഈ കിങ്ഡം നമ്മുടെ ഉള്ളിൽ, ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ മറഞ്ഞു പോകും. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഈ ലോകത്തിന് അനുരൂപമാകാതെ അവിടെ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ച് വായിച്ച് താഴേക്ക്.
നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനോ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി.
വ്യക്തമായിട്ടല്ലേ പറയുന്നത്, ദൈവഹിതം നീ തിരിച്ചറിയണമെങ്കിൽ, ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ് നിനക്ക് വേണമെങ്കിൽ എന്ത് വേണം? ദൈവഹിതം നീ തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന്റെ ഫാഷനിൽ നീ ജീവിക്കരുത്. ഇത്രയും നാൾ ഈ ലോകത്തിന്റെ ഫാഷൻ അകത്ത് കിടക്കണേ, അതിൽ നിന്ന് നീ മാനസാന്തരപ്പെടണം. ഇനി അതിലേക്ക് നീ പോകരുത്. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടം, ഈ ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് റെവലേഷൻ നിനക്ക് കിട്ടത്തുള്ളൂ. സോ ക്ലിയർ അല്ലേ? വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുകയാണ്. കാരണം ഇത് ഈ ലോക സിസ്റ്റം കൊണ്ടാണ് കുഞ്ഞെ ദൈവരാജ്യത്തിന്റെ സന്ദേശം നിനക്ക് വരുന്നത് മറച്ചിട്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 13:44 വാക്യം പറയുന്നത്, ഈ സ്വർഗരാജ്യം നിധിയാണ്, നിന്റെ അകത്തുള്ള ഈ സംഭവം നിധിയാണ്. പക്ഷേ അത് നിനക്ക് വെളിപ്പെടാതിരിപ്പാൻ അതിനെ വയലിൽ, വയൽ എന്താണ്? ലോകം. വയലിൽ മറച്ചു ഒളിച്ചിരിക്കുക, ഒളിച്ചു വെച്ചിരിക്കുക. വായിച്ചേ,
സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം.
സ്വർഗരാജ്യം അതാണ് നമ്മുടെ അകത്തുനിന്ന് ദൈവരാജ്യം, സ്വർഗരാജ്യം, ദൈവം വാഴുന്ന ആലയമാണ് നമ്മൾ. അത് നിധിയായിട്ടാണ് ദൈവത്തിന്റെ വചനം ഉപമിച്ചിരിക്കുന്നത്. നിധിയോട് സദൃശ്യമാണ്. എന്നാൽ എങ്ങനത്തെ നിധി? വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി. അതിന്റെ 37 വാക്യത്തിന്റെ അവസാന ഭാഗം പറയാണ്, വയൽ ലോകം. ലോക സിസ്റ്റത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയാണ് സ്വർഗരാജ്യം. അങ്ങനെയെങ്കിൽ ലോകത്തിന് ഈ സ്വർഗരാജ്യത്തിലെ ആ ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ് തരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ ഒരു മറ, അതാണ് നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത്, ആ ചിത്രത്തിൽ കാണുന്ന കറുത്ത മറ കണ്ടോ, ഈ ഒരു മറ നമ്മുടെ ഹൃദയത്തിൽ ഇട്ടാൽ, ഇതാണ് ലോക സംവിധാനം. ഒരു ഓള് കണ്ടോ, ഇത് അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് അകത്തുനിന്ന് വരുന്ന പരിശുദ്ധാത്മാവിന്റെ ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ്, ദൈവഹിതം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ഇത് ഈ ദൈവഹിതം നീ തിരിച്ചറിയാൻ എന്ത് ചെയ്യണം? നീ മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം പ്രാപിക്കണം. ഏത് മനസ്സ്? ലോകത്തിന്റെ ഫാഷൻ അനുസരിച്ച്, ലോകത്തിന്റെ ദർശനം അനുസരിച്ച്, ലോകത്തിൽ വലിയവനാകാൻ ഓടുന്ന ഓട്ടം ഇതിനെ നീ മാറ്റിയിട്ട് ലോകത്തിൽ എത്ര വലിയവനായാലും നീ ഇവിടെ മരണം കൊണ്ട് അവസാനിക്കുമെന്ന് മനസ്സിലാക്കി, തീപ്പൊയ്യയിലേക്ക് നിന്റെ സോള് പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ലോക ദർശനം നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റുക, ലോകത്തിന്റെ അനുരൂപത, ആ ഫാഷൻ നീ മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ആ ക്രിസ്തുവിന്റെ അനുരൂപതയാ നീ നിറയുവാൻ തുടങ്ങുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ സന്ദേശം, ആ ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ്, നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം നമ്മൾ ഹൃദയത്തിൽ തിരിച്ചറിയാൻ തുടങ്ങും. ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയാൽ ആദം വീഴ്ചയ്ക്ക് മുമ്പ് ജീവിച്ചതുപോലെ, ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചതുപോലെ, ഇതാ നമ്മൾ പറയും, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എൻ്റെ പിതാവ് എന്നിൽ വസിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിൽ കാണിച്ചു തരികയാണ്. അങ്ങനെ പിതാവ് കാണിച്ചു തരുന്നത് പോലെ ഞാൻ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയുവാനും ചെയ്യുവാനും തുടങ്ങുമ്പോൾ ഈ ലോകത്തിന് തന്നെ നിങ്ങളൊരു അത്ഭുതമായി മാറും. ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇല്ലാത്തത്, ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ഇല്ലാത്തത്, ഞങ്ങൾ ലോകത്ത് കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്തത് ഇവൻ എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾ ഡോക്ടർമാരായി എന്നാൽ ഞങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങൾ ഇവനറിയാം. ഞങ്ങൾ എഞ്ചിനീയർമാരാണ്, ഞങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങൾ ഇവനറിയാം. ഇതാ യേശുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ പള്ളിക്കൂടത്തിൽ പോകാത്ത ഇവൻ, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ? നിങ്ങൾ ഈ ലോകത്തിനൊരു അത്ഭുതമായി മാറും. കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ ലോകത്തിന്റെ ജ്ഞാനത്തിലല്ല, നിങ്ങളുടെ ദൈവം, സർവപ്രപഞ്ചത്തിന്റെ ഉടയവനായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തരുന്ന ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ്. ആദം വീഴ്ചയ്ക്ക് ജീവിച്ചതുപോലെ, യേശുക്രിസ്തു ഭൂമിയിൽ ഒന്ന് ജീവിച്ചതുപോലെ നിങ്ങളും ജീവിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് പ്രിയ സഹോദരങ്ങളെ അത് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ക്രമീകരണം നമ്മൾ മറക്കരുത്. ഇതാ ഇന്നും ന്യായപ്രമാണം ഈ ഭൂമിയിലുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച വ്യക്തികൾ ആ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാണ്. എന്നാൽ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാണ് എപ്പോ? പ്രിയ സഹോദരങ്ങളെ, ഈ ലോക സിസ്റ്റം വിട്ടിട്ട് നമ്മൾ മടക്കയാത്ര ചെയ്ത് ആ ആത്മാവിന്റെ നിയമത്തിലേക്ക് വന്നെങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തിൽ ഒഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവർ അല്ല. രണ്ട് പ്രമാണമുണ്ട്. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ, ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ന്യായപ്രമാണത്തിന്റെ ആവശ്യം ഇല്ല. അതുകൂടി വായിച്ച് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഓ ലോർഡ്, ഐ ലവ് യു. ഗലാത്യ ലേഖനം 5:18 വായിക്കും. വായിച്ചാട്ടെ.
ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരല്ല.
ഹല്ലേലൂയ, വെരി ക്ലിയർ. ദ രണ്ട് പ്രമാണങ്ങളോടെ കാണിച്ചിരിക്കുക, ആത്മാവിന്റെ പ്രമാണം, ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജിലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ന്യായപ്രമാണം കണ്ടോ, ആ കൽപ്പനകൾ കണ്ടോ, അതിന്റെ കീഴിലുള്ളവർ അല്ല. അതിന്റെ അർത്ഥം ആത്മാനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും പാപികൾ തന്നെയാണ്. നിങ്ങൾക്ക് ന്യായപ്രമാണം ആവശ്യമാണ്, ന്യായപ്രമാണം ആവശ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി ഇതാ നമ്മൾ ജീവിക്കുന്നെങ്കിൽ അനുഗ്രഹീതരാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ, ആ ദൈവരാജ്യത്തിന്റെ, ആത്മാവിന്റെ പ്രമാണത്തെ കൗണ്ടർ ചെയ്യാനാണ്, അതിനെ എതിർ നിൽക്കാനാണ് പിശാചി ഈ ലോകത്തിൽ വേൾഡ് സിസ്റ്റം, മൂന്നാമത്തെ സിസ്റ്റം ആവിഷ്കരിച്ചിരിക്കുന്നത്. വേൾഡ് സിസ്റ്റം, ലോകാനുരൂപത. അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തെ, ഈ ലോകത്തിനുള്ള നീ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നത് ദൈവത്തോടുള്ള ശത്രുവാ. എന്താണ് എന്റെ കാര്യം? എന്തിനെ നിങ്ങൾ സ്നേഹിച്ചാലും അതിനെ കരസ്ഥമാക്കുവാൻ നിങ്ങളുടെ ഹൃദയം വാഞ്ചിക്കും. ലോകത്തെ സ്നേഹിച്ചാൽ ലോകത്തെ കരസ്ഥമാക്കുവാൻ. ഇതാ സ്നേഹിക്കുന്ന ഒരു ഒരു ഇഷ്ടപ്പെടുന്ന ഒരു മൊബൈല് കണ്ടു, ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവിനെ കണ്ടു, ഇഷ്ടപ്പെടുന്ന ഇതാ ഒരു പുരുഷനെ കണ്ടു അല്ലെങ്കിൽ സ്ത്രീയെ കണ്ടു, ഇഷ്ടപ്പെടുന്ന ഒരു കാറ് കണ്ടു, അതിനെ സ്വന്തമാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുക. ഞാൻ അതിനെ ഇഷ്ടപ്പെട്ടു പോയി. ഇത് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ലോകത്തെയോ അതിലുള്ളതിനെയോ നീ സ്നേഹിക്കരുത്. കാരണം നീ അതിനെ സ്വന്തമാക്കാൻ പോയാൽ ഇത് എങ്ങനെ നിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും? ദൈവരാജ്യം വീട്ടിലേക്ക് കൊണ്ടുപോകും? നീ അതിന്റെ പുറകെ ഓടും. പകരം നീ എന്ത് സ്നേഹിക്കണം? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവവചനത്തെ സ്നേഹിച്ച് കൈക്കൊള്ളണം, ദൈവവചനത്തെ സ്നേഹിച്ച് കൈക്കൊള്ളണം. അങ്ങനെയെങ്കിൽ നീ എന്തിനെ സ്നേഹിക്കുന്നുവോ അങ്ങോട്ടേക്ക് നിനക്ക് എത്തപ്പെടുവാൻ കഴിയും. പൂർണ്ണാത്മാവോട്, പൂർണ്ണശക്തിയോടും, പൂർണ്ണ മനസ്സോടും ദൈവത്തെ നാം സ്നേഹിക്കണമെന്ന് സുബോധമില്ലാത്തവർക്ക് എഴുതി കൊടുത്ത ഓർമ്മയുണ്ടല്ലോ. ഇന്ന് നമുക്ക് സുബോധം വന്നില്ലേ? ഇതാ ആ സുബോധം വന്നെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അനുഗമിച്ച് നമുക്ക് ആ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്ര ചെയ്യാം. ദൈവം അവിടെ നമ്മളെ താങ്ങുവാൻ, നമ്മളെ നയിക്കുവാൻ, നമ്മളെ നടത്തുവാൻ നമ്മോട് കൂടെയുണ്ട് എന്ന കാര്യം മറക്കരുത്. ശ്രേഷ്ഠകരമായ ചിന്തകൾ കർത്താവ് നമുക്ക് നൽകി. അതുകൊണ്ട് ആ സ്വർഗരാജ്യത്തെ, നിധിയെ മൂടുന്ന ആ വയലിനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റാം. നമുക്ക് ഹൃദയത്തിൽ നിന്ന് മാറ്റാം. അതെങ്ങനെ മാറ്റും? ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ നീ വയലിലോട്ട് നോക്കി നിൽക്കുമ്പോൾ വയലാണ് നിന്റെ മുമ്പിൽ, ലോകമാണ് നിന്റെ മുമ്പിൽ, എന്നാൽ ക്രിസ്തുവിലേക്ക് തിരിയും, മൂടുപടം മാറിപ്പോകും. ആ ലോകമെന്ന മൂടുപടം നിനക്ക് മാറിപ്പോകും. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശത്തിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ദൈവം നമ്മളെ അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന തേജസ്സുള്ള വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് ഞങ്ങളെ ഏവരെയും താഴ്ത്തി ഏൽപ്പിക്കുക. സ്വർഗീയ പിതാവേ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ന്യായപ്രമാണം പാപിക്കാണ്, ആത്മാവിന്റെ പ്രമാണം നീതിമാനാണ്. ന്യായപ്രമാണം പാപത്തെ തടുക്കുവാനാണ്, ആത്മാവിന്റെ പ്രമാണം ദൈവിഷ്ടം ചെയ്യുവാനാണ്. അപ്പാ, അതീവ ആഴത്തിലുള്ള ചിന്തകൾ അങ്ങ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ പരിപാലിച്ചതിനായി നന്ദിയോടെ സ്തുതി. എല്ലാ നന്മകൾക്കുമായി നന്ദി. ഞങ്ങളുടെ അത്ഭുതകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. താങ്ക് യു ഡാഡി. ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഞങ്ങളുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ടെ. രോഗികളായിരിക്കുന്നവർ അങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ സമാധാനം ഈ മക്കൾക്ക് കൊടുക്കണമേ. യേശുവിൻ്റെ അടിപ്പിണരാനുള്ള സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സമാധാനം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ഓരോരു അനുഗ്രഹമായി വെളിപ്പെടണം, ഒരു അനുഗ്രഹമായി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. പേരെ ദൈവം അനുവദിക്കുന്ന അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കാണാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.